2021 June 19 ശനിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ മേഖല ഓൺലൈൻ വെല്ലുവിളികൾ ഡോക്ടർ എം പി ജയേഷ് എഴുതിയ ലേഖനം. അമിതമായ കമ്പ്യൂട്ടർവത്കരണവും ഡിജിറ്റൽ സാങ്കേതികവിദ്യയും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് എങ്ങനെ നീതി നിഷേധിക്കുന്നുവെന്ന് അമേരിക്കൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് വെർജീനിയ യു ബാങ്ക് തന്റെ ഓട്ടോമാറ്റിക് ഇനിക്വാളിറ്റി എന്ന പുസ്തകത്തിൽ വ്യക്തമാക്കുന്നു. കോവിഡ് കാലത്ത് കേരളത്തിലെ വിദ്യാർത്ഥികൾ 2 അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ മഹാമാരിയുടെ കാലത്ത് ഡിജിറ്റൽ സാങ്കേതികവിദ്യ കാര്യക്ഷമമായി ഉപയോഗിക്കാത്തതിനാൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് 2020-21 അധ്യയന വർഷം ശരിയായ രീതിയിൽ ലഭ്യമായില്ല എന്നത് വസ്തുതയാണ്. സ്വകാര്യ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ഒരളവ് വരെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് താരതമ്യേന മികച്ച വിദ്യാഭ്യാസം ലഭിക്കുകയും ചെയ്തു. ഈ വേർതിരിവ് വരും നാളുകളിൽ സർക്കാർ എയ്ഡഡ് മേഖലയിലെ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസം ആർജിക്കുന്നതിൽ നിന്നും തൊഴിൽ നേടുന്നതിൽ നിന്നും പിന്തള്ളപ്പെടാൻ കാരണമാവും. പാഠ്യപ്രവർത്തനങ്ങളിൽ വൻതോതിൽ ഉയർന്ന വെല്ലുവിളികൾ സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ എങ്ങനെയാണ് അഭിമുഖീകരിച്ചതെന്നും പൊതുവിദ്യാഭ്യാസം ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എങ്ങനെ കാര്യക്ഷമമാക്കാമെന്നുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. മഹാമാരി കാരണം സ്കൂളുകൾ അടച്ചിടേണ്ടി വന്നത് ഇന്ത്യയിലെ 320 മില്യൺ വിദ്യാർത്ഥികളുടെ അധ്യയനത്തെ സാരമായി ബാധിച്ചു. കേവലം 37.6 മില്യൺ അഥവാ 11.75% വിദ്യാർത്ഥികൾക്ക് മാത്രമേ വ്യത്യസ്ത ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ വിദ്യാഭ്യാസം തുടരാൻ സാധിച്ചുള്ളൂ. യുനെസ്കോ 2020, യുനിസെഫ് 2020 റിപ്പോർട്ടുകളിലാണ് ഈ വിവരം ഉള്ളത്. എന്നാൽ കേരളത്തിൽ ഔദ്യോഗിക കണക്കുപ്രകാരം 43 ലക്ഷം സ്കൂൾ വിദ്യാർത്ഥികളിൽ 40 ലക്ഷം അഥവാ 93% പേരും ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം പ്രകടമാണ്. സ്വകാര്യ മേഖലയിലെ സ്കൂൾ മാനേജ്മെന്റുകൾ ബോധന പ്രവർത്തനങ്ങളും മൂല്യനിർണയവും പൂർണ്ണമായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയപ്പോൾ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ എയ്ഡഡ് മേഖലയിൽ കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെയുള്ള ഓൺലൈൻ ഇടപെടലിൽ മാത്രമായി ചുരുങ്ങി. കുട്ടികളുടെ ഹാജർ നിലയോ എത്ര വിദ്യാർത്ഥികൾ അറിവ് നേടിയെന്ന് അളക്കാനോ നിലവിലെ രീതി പര്യാപ്തമല്ല. ഈ സമീപനം പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടുള്ള ഗൌരവം ചോർന്നുപോകാൻ കാരണമായി. അതേസമയം സ്വകാര്യ സ്കൂളുകളിലെയും കേന്ദ്രീയ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് ജിസ്യൂട്ട് പോലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബോധന പ്രക്രിയ കാര്യക്ഷമമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ ഹൈടെക് വത്കരിച്ചതോടെ സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്ന് പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളുടെ ഒഴുക്ക് അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ മഹാമാരി കാലത്ത് വിദ്യാഭ്യാസം ഓൺലൈനിലേക്ക് മാറിയപ്പോൾ കോടികൾ മുടക്കിയ ഹൈടെക് പശ്ചാത്തല സൌകര്യം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. സർക്കാർ എയ്ഡഡ് മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് പ്രഖ്യാപിച്ച ഫസ്റ്റ് ബെൽ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് പൊതുജന പങ്കാളിത്തത്തോടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനാണ്. എന്നാൽ ഈ നയത്തിൽ സ്കൂളിലെ അധ്യാപകരുടെ പങ്ക് സംശയനിവാരണത്തിനായി മാത്രം പരിമിതപ്പെടുത്തിയിരുന്നു. അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ജൈവബന്ധം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഈ നയത്തിൽ നിന്നുള്ള പുതിയ സർക്കാരിന്റെ മാറ്റം സ്വാഗതാർഹമാണ്. 2021-22 അധ്യയന വർഷത്തിൽ സർക്കാർ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈൻ ലൈവ് ക്ലാസുകൾ നടത്താൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ തീരുമാനം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥി സമൂഹം. നിലവിലെ വെല്ലുവിളികളാണ് ഡിജിറ്റൽ വിദ്യാഭ്യാസം നേരിടുന്നത്. പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് വെർജീനിയ യു ബാങ്ക് അമേരിക്കൻ ജനതയിൽ കണ്ടെത്തിയതുപോലെ കേരള സമൂഹത്തിൽ വിശേഷാധികാരമോ അവകാശമോ ഇല്ലാത്ത ദളിതരുടെയും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിലുമുള്ള പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിൽ നിന്നും ബഹിഷ്കൃതമാകാൻ സാധ്യതയുണ്ട്. ഇത് പരിഹരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സ്കൂൾ അധികൃതരുടെയും നേതൃത്വത്തിൽ വിശദമായ സർവേ നടത്തുകയും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കേണ്ടതുമാണ്. ഓൺലൈൻ ലൈവ് ക്ലാസുകൾക്ക് ഏറ്റവും അടിസ്ഥാന പശ്ചാത്തല സൌകര്യം സുഗമമായ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയാണ്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ കുറഞ്ഞ ചെലവിൽ വീടുകളിൽ നെറ്റ് കണക്ടിവിറ്റി എത്തിക്കുക എന്നത് സർക്കാരിന്റെ മുന്നിലുള്ള വെല്ലുവിളിയാണ്. കേരള സർക്കാർ കേ ഫോൺ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇതുവരെ നടപ്പിലായില്ല. യുദ്ധകാലാടിസ്ഥാനത്തിൽ എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് സേവനം ചുരുങ്ങിയ ചെലവിൽ എത്തിക്കാനുള്ള നടപടികൾ പുതിയ സർക്കാർ കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേബിൾ ടിവി കണക്ഷനോ കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണോ ഇല്ലാത്ത ഏകദേശം 300,000 വിദ്യാർത്ഥികളാണ് കേരളത്തിലുള്ളതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. KSFEയുമായി സഹകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന വിദ്യാശ്രീ പദ്ധതിയിലൂടെ ലാപ്ടോപ്പ് വിതരണം എങ്ങുമെത്തിയില്ല. പുതിയ സർക്കാർ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ലാപ്ടോപ്പ് ലഭ്യമാക്കാൻ നടപടി കൈക്കൊള്ളേണ്ടതാണ്. ഓൺലൈൻ ലൈവ് ക്ലാസുകൾ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിൽ യൂസർ ഐഡി നിർമ്മിച്ച് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതാണ്. ഉത്തരവാദപ്പെട്ട ഉന്നത അധികാരികൾ ലൈവ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന രീതി മോണിറ്ററിംഗ് നടത്തേണ്ടതാണ്. അധ്യാപകർക്ക് സ്വന്തം വീടുകളിൽ നിന്നോ സ്കൂളിന്റെ ഇന്റർനെറ്റ് പശ്ചാത്തല സൌകര്യം ഉപയോഗിച്ചോ ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ അനുമതി നൽകേണ്ടതാണ്. ഓൺലൈൻ ലൈവ് ക്ലാസുകളിൽ സാമൂഹ്യ വിരുദ്ധരുടെയും മറ്റും സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള എല്ലാ ഓൺലൈൻ ലൈവ് ക്ലാസുകൾക്കും സൈബർ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ പോലീസ് സൈബർ സെല്ലിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേക ശ്രദ്ധ ആസൂത്രണം ചെയ്യേണ്ടതാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയുള്ള അധ്യയനം വീടുകളിലേക്ക് ചുരുങ്ങുമ്പോൾ കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ അന്തരീക്ഷം കുടുംബങ്ങളിൽ ഒരുക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒപ്പം രക്ഷിതാക്കളുടെ അതീവ ശ്രദ്ധയുള്ള നിരീക്ഷണവും കുട്ടികൾക്ക് മേൽ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഇന്റർനെറ്റ് എന്ന മഹാസാഗരത്തിൽ വൻ ചുഴികളും ചതിക്കുഴികളുമുണ്ട്. നമ്മുടെ കുട്ടികളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ടത് രക്ഷാകർത്താക്കളുടെ കടമയാണ്.